കർത്താവിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത് യേശു കർത്താവിന്റെ ക്രൂശു മരണത്തെ കുറിച്ചായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലൂടെ മനുഷ്യന്റെ വിക്കിഡ്നെസ്സും യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹവും, സീൻസ് ഓഫ് കാൽവറി, കാൽവറിയിലെ സ്നേഹത്തിന്റെ ആഴങ്ങളെക്കുറിച്ചും. കുറെ ആളുകൾ ദൂരെ നിന്ന് ക്രൂശ് കണ്ടപ്പോൾ ചില ആളുകൾ സ്റ്റാൻഡിംഗ് നിയർ ദ ക്രോസ്, യേശുവിന്റെ ക്രൂശിന്റെ അരികിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ് നാം ചിന്തിച്ചത്. ഇന്ന് ദൈവം അതിന് കൃപ തരുന്ന അനുസരിച്ച് അതിന്റെ ബാക്കിയായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ ചർച്ചിന്റെയും ബലമെന്ന് പറയുന്നത് അവിടെ കൂടി വരുന്ന ആളുകളുടെ നമ്പറല്ല, ക്രിസ്തുയേശുവിനെ സിൻസിയറായി സ്നേഹിക്കുന്ന ആളുകളുടെ നമ്പറാണ് ഏതു സഭയുടെയും ബലമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ആ ഒരു മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നാല് സുവിശേഷങ്ങളിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് ചുരുക്ക സമയം കൊണ്ട് പറഞ്ഞ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ഒരു സ്ത്രീ അനേക നാളുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. ചെറുപ്പത്തിൽ അവർക്ക് കാഴ്ചയുണ്ടായിരുന്നെങ്കിലും ഒരു ഡോക്ടറുടെ ചികിത്സപ്പെടവ് മൂലം അവരുടെ കണ്ണിനുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൾ കർത്താവിനെ ഒത്തിരി അധികമായി സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അനേക പാട്ടുകൾ, ബ്ലസ്ഡ് അഷുറൻസ് തുടങ്ങിയ അനേക ഗാനങ്ങൾ അവൾ എഴുതിയിട്ടുണ്ട്. അവളോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, നീ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിലും, നീ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് നിന്റെ ദൈവത്തിന് നിന്റെ കണ്ണുകൾക്ക് കാഴ്ച തരാനായിട്ട് കഴിയുന്നില്ല? അവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ആരുടെയും മുഖങ്ങൾ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ ആദ്യമായി എന്റെ കണ്ണുകൾ തുറന്ന് കാണാൻ പോകുന്നത് എന്റെ കർത്താവിന്റെ മുഖമായിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ കർത്താവിനെ അങ്ങനെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ദൈവ ജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആ ചിന്തിച്ച വാക്യം ഇതായിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ, പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് ശക്തനായൊരു പ്രസംഗൻ തന്നെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏദൻസ് എന്ന് പറയുന്ന ഗ്രീസിലെ പട്ടണത്തിൽ ചെന്നപ്പോൾ അതിഭക്തന്മാരെന്ന് പറയുന്നൊരു കൂട്ടർ ഉണ്ടായിരുന്നു, തത്വജ്ഞാനികൾ ഉണ്ടായിരുന്നു. വലിയ വലിയ ആളുകളുടെ അടുക്കല് ആക്ട് 17 പൗലോസ് പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വലിയ റിസൾട്ട് ഒന്നും കാണുന്നില്ല. ചിലർ പറഞ്ഞു, പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടപ്പോൾ ചിലർ ചിരിച്ചു, ചിലർ പറഞ്ഞു ഇനിയും ഇതിനെക്കുറിച്ച് ഇതിന്റെ പ്രസംഗങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോസ്തല പ്രവർത്തനം 18:1 വാക്യമുണ്ട്, അവൻ അഥേനെ വിട്ട് കൊരിന്തിൽ ചെന്നു. അതിനെക്കുറിച്ച് ഒരു പ്രസംഗൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, അഥേനയിൽ നിന്ന് കൊരിന്തിലേക്കുള്ള യാത്രയിൽ പൗലൂസിന്റെ മനസ്സിൽ അനേക ചിന്തകളുണ്ടായിരുന്നു. ഞാൻ ഏദൻസിൽ എന്റെ ജ്ഞാനവും എന്റെ തത്വജ്ഞാനവും എല്ലാം വിളിച്ചു പറഞ്ഞിട്ടും ഏദൻസിൽ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. 1-2 പേരൊക്കെ റെസ്പോണ്ട് ചെയ്തല്ലാതെ ആരും ഒരു റെസ്പോൺസ് തരുന്നില്ല. ഏദൻസിൽ നിന്ന് കൊരിന്തിലേക്ക് ഏകദേശം 46 മൈലുകൾ ദൂരമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ 46 മൈൽ ദൂരം പൗലൂസ് യാത്ര ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തെന്ന് നമുക്ക് എങ്ങനെ അനുമാനിക്കാം? അടുത്ത പട്ടണമായിരിക്കുന്ന ഫിലോസഫിയുടെയും മ്ലേച്ഛതകളുടെയും വിഗ്രഹങ്ങളുടെയും നാടായിരിക്കുന്ന കൊരിന്തിൽ ഞാൻ ഇങ്ങനെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു, യേശു കർത്താവിന്റെ ക്രൂശിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ, അറിയാത്തവനായി അവരുടെ ഇടയിലേക്ക് ചെല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പൗലോസ് കൊരിന്തിൽ ചെന്നുകൊണ്ട് ദൈവോചനം, ക്രൂശിന്റെ സന്ദേശം ശക്തമായിട്ട് പ്രസംഗിച്ചപ്പോഴാണ് അവിടെ അനേകർ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വചനം വിശ്വസിപ്പാനിടയായി തീർന്ന. കാരണം നമ്മൾ ചിന്തിച്ചു, ക്രൂശിന്റെ വചനം, നിങ്ങൾക്കറിയാം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയുമാകുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുയേശുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ട ഏവർക്കും ദൈവജ്ഞാനവും ദൈവശക്തിയുമായ ക്രിസ്തു യേശുവിനെ തന്നെ. പ്രിയമുള്ളവരെ, നമുക്ക് വാക്യങ്ങളിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 39. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ലൂക്ക് ഗോസ്പെലിൽ നിന്നായിരിക്കും. ലൂക്ക് ചാപ്റ്റർ 22:39. വേഗത്തിൽ വായിച്ചാല് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം.
പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു.
പ്രിയമുള്ള ഒരു യേശു കർത്താവ് വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നതിനായിരുന്നില്ല. അവൻ ദിവസവും പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. താഴോട്ട് പറയുന്നു, ഗച്ഛമനത്തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, കാൽവരിയിലേക്കുള്ള ആദ്യത്തെ പടി ഗച്ഛമനത്തോട്ടമാണ്. യേശു കർത്താവ് ഗച്ഛമന ബൈപ്പാസ് ചെയ്തല്ല കാൽവരിയിലേക്ക് പോയത്. അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. യേശു കർത്താവ് ഇങ്ങനെ നമ്മൾ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിച്ചുണർന്നിരിപ്പിനെന്ന് പറഞ്ഞ് മൂന്ന് പേരെ ഏൽപ്പിക്കുന്നുണ്ട്. ആരൊക്കെയാ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരെന്ത് ചെയ്യുന്നു? ബൈബിളില് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് കർത്താവ് അവരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനാ ചെയ്യലുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ചില സമയത്ത് പ്രാർത്ഥനകള് നിങ്ങൾക്കൊരു ഒരു യുദ്ധമാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? പ്രാർത്ഥന വളരെ ഈസിയാന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? ഞങ്ങൾ ചിലരോട് ചോദിക്കാറുണ്ട്, ബ്രദറെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയുണ്ട്? നന്നായി നടക്കുന്നു. കേൾക്കുമ്പോ ഹൃദയത്തിൽ ഒരു സംതിങ് ഈസ് റോങ്. എന്നാൽ ചിലരോട് ചോദിക്കും, ബ്രദറെ പ്രാർത്ഥന എങ്ങനെയുണ്ട്? പ്രാർത്ഥന ചില സമയത്ത് ഞങ്ങൾക്കൊരു യുദ്ധമായിട്ട് തോന്നുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ഹല്ലേലൂയ, ബിക്കോസ് യു ആർ പ്രോഗ്രസിംഗ് ഇൻ പ്രയർ. പ്രിയമുള്ളവർ, യേശു കർത്താവ് പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം ബലഹീനമത്ര എന്ന് പറഞ്ഞ് അവൻ ഈ വചനം ചൊല്ലി പിന്നെയും 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 പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവര് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പിശാചൊരു ചിന്ത തരുന്നുണ്ടാകും, പ്രാർത്ഥന ചെയ്യുന്നോ, വാട്ട് എവർ യു കോൾ, നിങ്ങൾ എന്ത് വിളിച്ചാലും ഇതൊക്കെ ആദ്യത്തെ ഒരു പിശാചൊക്കെ പറയും, നമ്മുടെ ജഡവും പറയും, ഇത് ആദ്യത്തെ ഉഷാറൊക്കെ ഉള്ളു, ഒരു കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇതെങ്ങനെ പോവും? ആർക്കും ഒരു ചിന്തയുണ്ടോ? പ്രയർച്ചനൊക്കെ ഇപ്പൊ ഞങ്ങളിപ്പോ ഉഷാറോടെ തുടങ്ങി, ഇത് ആദ്യത്തെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കെട്ടുപോകും തോന്നുന്നുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മുഖഭാവം വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, കൗൺസിൻ സെന്റർ ഓഫ് 22 വയസ്സിൽ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഇച്ചിരി കിടക്കാൻ ഇടം തരാവോ? അദ്ദേഹം അവരെ അവിടെ പാർപ്പിച്ചു. ഏകദേശം 300 ആളുകൾ അവിടെ വന്ന് താമസിക്കാനിടയായി തീർന്നു. 27 വയസ്സുള്ളപ്പോൾ അവിടെ ഉണർവാരംഭിച്ചു. കർത്താവിന്റെ ക്രൂശിനെ കുറിച്ചുള്ള വെളിപ്പാട് സിൻസൻഡോർഫിന് കിട്ടുകയും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തപ്പോൾ അവരൊരു ചെയിൻ പ്രയർ ആരംഭിച്ചു. ക്യാനുസേ, എത്ര നാളാ പ്രാർത്ഥന നീണ്ടു നിന്നു? 100 days, 100 hours, 100 years എന്ന് പറഞ്ഞാൽ, ചെയിൻ പ്രയർ തുടങ്ങിയവന്റെ അവൻ മരിച്ചടക്കപ്പെട്ടപ്പോഴും അവന്റെ അടുത്ത തലമുറ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുക. ഇനി നിങ്ങൾ വിചാരിക്കട്ടെ, ആ ചെയിൻ പ്രയറിൽ മിനിമം 1 മണിക്കൂർ 2 പേരുണ്ടായിരുന്നു. ഫോർ 100 years, 100 കണക്കിന് മിഷണറിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ക്രൂശിന്റെ പാതയിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണോ? യു ആർ സംവെയർ എൽസ്. നിങ്ങൾ വേറെ ഏതോ പാതയിലാണ് പോകുന്നത്. പറയാം, നാശത്തിലേക്ക് പോകുന്ന വിശാലമായ വഴിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപക്ഷെ സ്മൂത്തായിട്ട് നടന്നേക്കാം, എന്നാൽ അതിന്റെ അവസാനം നാശമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യേശു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, ഇത് ഞാൻ കുടിക്കാതെ നീങ്ങിപ്പോയി കൂടാ എന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ. വീണ്ടും കർത്താവ് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഞാൻ ആ കാൽവരി സീനിലേക്ക് മടങ്ങി വരികയാണ്. പ്രിയമുള്ളവർ, നമുക്കറിയാം യേശു കർത്താവിനെ ക്രൂശിച്ചിരിക്കുന്നു. രണ്ട് കള്ളന്മാർ അപ്പുറയും അപ്പുറയും കിടക്കുന്നു. രണ്ട് കള്ളന്മാരും കർത്താവിനെ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പെന്തക്കോസ്നാളിനെ നിങ്ങളെക്കുറിച്ച് അറിയാം. ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടപ്പോൾ 100 കണക്കിന് ആളുകൾ വന്നുകൂടിയെങ്കിൽ അതിലും കൂടുതൽ ആളുകൾ പെസയ്ക്ക് അവിടെ ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കുക. അനേക ഭാഷക്കാരുണ്ടായിരുന്നു, അനേക വംശക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും യെരുശലേമിൽ പെരുന്നാൾ ആചരിക്കാൻ വന്നപ്പോൾ പരസ്യമായ ഒരു സ്ഥലത്ത് യേശു കർത്താവിനെ, അതെ, അല്പവസ്ത്രധാരിയായി കർത്താവ് ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ എല്ലാവരും അവന്റെ മേൽ നിന്ന വാക്കൾ ചൊരിഞ്ഞതും, അതെ, പട്ടാളക്കാർ അവനെ തുപ്പിയതും, അവന്റെ പുറം ഒഴിവുചാല് പോലെ അടിച്ചു കീറിയതും, പ്രിയമുള്ളവർ, വരെ അവന്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കുകയും യഹൂദന്മാരുടെ രാജാവെന്നൊരു ഒരു 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 കുറ്റം മൂന്ന് ഭാഷകളിൽ അവിടെ എഴുതി വെക്കുകയും ചെയ്തുവെങ്കിൽ പ്രിയമുള്ളവരെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാൾ ഒരിക്കലും ഒരു ചോദ്യം നിങ്ങൾ മനസ്സിൽ പറയണം, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കാം, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. എന്നാൽ യഥാർത്ഥ പാപബോധമുള്ളൊരു വ്യക്തി പറയും, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു, ആ ക്രൂശിക്കുന്നവന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ പാട്ടിൽ നിങ്ങൾ പാടുന്നത്, ഐ ഹിയർ മൈ വോയിസ് എമംഗ് ദി മോക്കേഴ്സ്. റംബ്രാൻഡ് എന്ന് പറയുന്ന മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാളുണ്ടായിരുന്നു. റംബ്രാൻഡ് യേശു കർത്താവിന്റെ ക്രൂശുമരണം വരച്ചപ്പോൾ അദ്ദേഹം യേശു കർത്താവിന്റെ ക്രൂശ് വരച്ചു. അനേകം ആളുകൾ ഇങ്ങനെ നിന്ന് അത് ആക്രോശിക്കുന്ന പടത്തിന്റെ കൂടെ അദ്ദേഹം തന്റെ മുഖം കൂടെ വരച്ചു ചേർത്തു. ഹല്ലേലൂയ. കർത്താവേ, ഞാനായിരുന്നു നിന്നെ ക്രൂശിച്ചത്, എന്റെ പാപങ്ങളായിരുന്നു, എന്റെ പാപങ്ങളായിരുന്നു നിന്റെ ക്രൂശുമരണത്തിന് കാരണമെന്നുള്ള ആഴമേറിയ ബോധ്യം ഒരാളെ ഭരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ തീ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേഗത്തിൽ ആ സീൻസ് ഓഫ് കാലേരിയിലേക്ക് വരാം. അതെ, നിങ്ങൾ എന്നോട് കൂടെ അവിടെ നിൽക്കുന്ന അനേക, ഞാൻ പറയുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കണം. ഞാൻ ആദ്യമായിട്ട് പറയുന്നു, പീലാത്തോസ്. പീലാത്തോസ് 10 വർഷത്തോളം അവിടുത്തെ ഗവർണർ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം എന്നാണ് വചനം, എങ്കിലും ആ പ്രസംഗത്തിന്റെ സേക്കിന് വേണ്ടി ഞാൻ പറയുകയാണ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫേസ് ഓഫ് പൈലറ്റ്. പീലാത്തോസിന്റെ മുഖത്തേക്ക് നോക്കുക, നിങ്ങൾക്ക് അവിടെ എന്ത് തോന്നുന്നു? അവനറിയാം യേശു കർത്താവ് പാപം ചെയ്തില്ല എന്ന്, പക്ഷെ അവനൊരു ധൈര്യമില്ല, കാരണം അവൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ ഏറ്റുപറയുവാൻ, യേശു കർത്താവിനെ കർത്താവിന്റെ പിന്നാലെ വരുവാൻ ഒരുപക്ഷെ നിങ്ങളെ വിളിക്കുന്നെങ്കിൽ, നിങ്ങൾ അനേകരുടെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ, പീലാത്തോസിന്റെ മുഖവും നമ്മുടെ മുഖവും ഏകദേശം ഒരുപോലെ ഇരിക്കും. പീലാത്തോസ് പറഞ്ഞു, ഇവനെ ഞാൻ വെറുതെ, പീലാത്തോസ് പറയുക, ഇവനെ ഒരു കുറ്റവും കാണുന്നില്ല, ഇവനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൈസറുടെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞപ്പോൾ, തന്നെ താൻ രാജാവാക്കുന്നവൻ കൈസറുടെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകി. പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, എനിക്കറിയില്ല, ചരിത്രം ഇങ്ങനെ പറയുന്നു, അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം പീലാത്തോസ് രാത്രികാലങ്ങളിൽ ചാടി എഴുന്നേക്കുമായിരുന്നു. ഒരു പാത്രം കൊണ്ടുവന്ന് അദ്ദേഹം അതെ കയ്യിൽ എടുത്ത് വെള്ളമെടുത്ത് കഴുകുമായിരുന്നു. പ്രിയമുള്ളവരെ, 1000 പ്രാവശ്യം കൈ കഴുകിയാലും പീലാത്തോസിന്റെ മേലുള്ള പാപം തീരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച കർത്താവിനെ നമുക്ക് കർത്താവിലേക്ക് വരാം. നിങ്ങൾ പീലാത്തോസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പീലാത്തോസിനെ നിങ്ങൾ നോക്കുക, നമ്മുടെ മുഖത്തേക്ക് നോക്കുക. എന്തെങ്കിലും സാമ്യമുണ്ടോ? യേശുവിനെ കുറിച്ച് വാചാലമായി സംസാരിച്ചുകൊണ്ട് ദൈവമക്കളുടെ ഇരികിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിശ്വാസി കടന്നു വന്നു, നമ്മുടെ മുഖം പെട്ടെന്ന് മാറി, നമ്മൾ വിഷയം മാറ്റുക. ഞാൻ പറയാം, നമ്മുടെ ഷേപ്പ് പീലാത്തോസിന്റെ ഷേപ്പാ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ കോളേജിലോ ഓഫീസിലോ മറ്റനേകർ അതെ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ, യേശു കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ, അതെ ഏത് ചർച്ചിലാ പോകുന്നതെന്ന് ചോദിച്ചാൽ, എവിടെയാ നിങ്ങളെന്ന് ചോദിച്ചാൽ, വാട്ട് ഇസ് യുവർ ഐഡന്റിറ്റി എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുഖം മാറുന്നുണ്ടെങ്കിൽ ഓർത്തോണം, പീലാത്തോസിന്റെ ഷെയ്പ്പ് പോലെ നമ്മുടെ ഷെയ്പ്പാണ്. കൈകൊണ്ട് വെള്ളം കൊണ്ട് കൈ കഴുകിയാൽ മാറത്തില്ല. ദൈവത്തോട് പറഞ്ഞാട്ടെ, പീലാത്തോസിന്റെ പോലെ അല്ല കർത്താവേ, പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച കർത്താവിനെ പോലെ എന്നെ മാറ്റണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടുത്ത് നിങ്ങൾ ഹെരോദിന്റെ മുഖത്തേക്ക് നോക്കുക. വാട്ട് യു ഫീൽ? ഹെരോദ് ആരാന്നറിയോ? ഹെരോദ് കർത്താവിനെ കണ്ടപ്പോ ദുഃഖിച്ചോ സന്തോഷിച്ചോ? സന്തോഷിച്ചു. ഹെരോദ് സന്തോഷിച്ചതിന്റെ കാരണം പറയാം, അവൻ ഒത്തിരി നാളായിട്ട് യേശുവിനെ കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അവൻ എന്തിനാ കാണാൻ ആഗ്രഹിച്ചെന്നറിയാവോ? അത്ഭുതങ്ങൾ കാണാൻ. ആദ്യങ്ങാണ് നിങ്ങളുടെ ചർച്ചയിൽ അത്ഭുതമുണ്ടോ? നിങ്ങൾ പോകുന്നിടത്ത് അത്ഭുതമുണ്ടോ? ആളുകൾ ചോദിക്കും, നിങ്ങളുടെ പോകുന്നിടത്ത് അത്ഭുതമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ പോകുന്നിടത്ത് അത്ഭുതമുണ്ട്. അത് ഏറ്റവും വലിയ അത്ഭുതം, പാപികൾ മാനസാന്തരപ്പെടുന്ന അത്ഭുതം. ഹല്ലേലൂയ. നമ്മൾ പോകുന്നിടത്ത് അത്ഭുതമുണ്ട്. പാപത്തിന്റെ ചെളിക്കുഴി കിടക്കുന്നവനെ ജീവിപ്പിക്കുന്ന അത്ഭുതമുണ്ട്. രോഗശാന്തികളും മറ്റു കാര്യങ്ങളും ഭൂതങ്ങൾ പുറത്താകുന്നില്ലെന്നൊന്നുമല്ല പറയുന്നത്, നമുക്കൊരു അത്ഭുതമുണ്ട്. അത് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ അത്ഭുത പുരുഷൻ അത്ഭുത മന്ത്രിയായ കർത്താവാണ്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം. നിങ്ങളോട് ചോദിക്കുക, അത്ഭുതമുണ്ടോ? പറ, ഞങ്ങൾക്കൊരു അത്ഭുതമുണ്ട്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭുവായ അത്ഭുതം, ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ, യേശു ഞങ്ങൾക്കുണ്ട്. പ്രിയമുള്ളവരെ, ഹെരോദാവ് ചോദിച്ചു, വല്ലതൊക്കെ ചെയ്യോ? ഹെരോദാവ് ചോദിച്ചു, ഒരത്ഭുതം കാണിച്ചേ. ഇനി മുമ്പ് ഒരുത്തം പറഞ്ഞായിരുന്നു അത്ഭുതം കാണിച്ചേ, ആരാ? പിശാജ്. പക്ഷെ അവൻ ആ പിശാജിനോട് അവൻ ആൻസർ പറഞ്ഞു. എന്നാൽ ഹെരോദാവിന്റെ മുമ്പിൽ അവൻ മിണ്ടാതെ നിന്നു. പ്രിയമുള്ളവരെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ചില ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസം ഒന്ന് പ്രൂവ് ചെയ്തേ. നിങ്ങൾ നിങ്ങൾ സഭയൊക്കെ വിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി പോയതല്ലേ, നിങ്ങളുടെ വിശ്വാസം ഒന്ന് പ്രൂവ് ചെയ്യുന്നു പറയുമ്പോൾ, അതെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, നിങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം പ്രിയമുള്ള യേശുവിന്റെ മുഖം പോലെ അല്ല. ഹേരോദാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ യേശു നാം മുമ്പേ കേട്ടതുപോലെ അവൻ ചില അത്ഭുതങ്ങൾ മാത്രം കാണുന്നവൻ കാണാൻ ആഗ്രഹിച്ചത്. അവൻ യേശുവിനെ കാണാനായിട്ടും യേശുവിനെ അറിയാനായിട്ടും അവൻ ആഗ്രഹമില്ലായിരുന്നു, അത്ഭുതങ്ങൾ കാണാനാണ്. പ്രിയമുള്ള ഇവിടെ ഇരിക്കുന്ന നിങ്ങള് അത് എന്തെങ്കിലും ദൈവഹൃദപ്രകാരം എന്തെങ്കിലും കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കരുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു കാര്യം ഓർത്തോണം, കാര്യം നടക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുവിനെ കാണുന്നതെങ്കിൽ നിങ്ങളുടെ മുഖം ഹേരോദാവിന്റെ മുഖം പോലെ, നോ ഡൗട്ട്. പക്ഷെ യേശു അവിടെ ഒന്നും മിണ്ടിയില്ല, കാരണം രോമൻ കത്രിക മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞു ചെമ്മരിയാടിനെ പോലെ അവൻ വായെ തുറക്കാതിരുന്നു. അടുത്ത പ്രിയമുള്ളവരെ, അടുത്ത ഫേസ് ജൂഡാസ്, യൂദാ ഇസ്കരിയോത്ത. വാട്ട് യു ഫീൽ? ഈ ലോകത്തിൽ ഏറ്റവും നല്ല മെസ്സേജ് കേട്ട ആളുടെ പേര് ഞാൻ പറയാം, ജൂഡാസ്. യൂദാ കേട്ടതിന്റെ അത്ര നല്ല മെസ്സേജ് വേറെ ആരും കേട്ടിട്ടില്ല. ഈ ലോകത്തിൽ ഏറ്റവും ഏറ്റവും സുന്ദരനായ വ്യക്തിയുടെ കൂടെ നടന്ന ഒരാളായിരുന്നു യൂദാസ്. അനേകം അത്ഭുതങ്ങൾ ചെയ്തവനായിരുന്നു യൂദാസ്. ഞാൻ അവനെ കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ക്യാമ്പൽ മോർഗൻ എന്ന് പറയുന്ന പ്രശസ്തനായ പ്രീച്ചർ ഒരിക്കൽ യൂദാസിനെ കുറിച്ച് ഒരു പ്രസംഗം എഴുതി. അദ്ദേഹം പറഞ്ഞു, ഞാനിത് കീറിക്കളഞ്ഞു. കാരണം അദ്ദേഹം പറയാണ്, യേശുവിന്റെ കൂടെ നടന്നിട്ട് യേശുവിനെ വഞ്ചിച്ച ഒരുത്തിനെ കുറിച്ച് പറയാൻ പോലും പ്രസംഗിക്കാൻ പോലും എനിക്ക് ഭയമാകുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം. നാലാമതായി, അനേക ആളുകളോട് ഉണ്ടായിരുന്നു. അനേക ആളുകൾ, ആളുകളുടെ പ്രത്യേകത പറയാം, അവർക്കൊരു തീരുമാനവും ഇല്ല. അഞ്ചു ദിവസം മുമ്പ് അവരെല്ലാവരും ഒരു പാട്ട് പാടി. എന്നറിയോ? ദാവീദിന്റെ പുത്രന് ഹോശാന. അഞ്ചു ദിവസം മുമ്പ് പാടിയതാ ദാവീദിന്റെ പുത്രന് ഹോശന്ന 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 എന്ന് പാടിയ. ഇവരിപ്പൊ അതേ ഭാഗം കൊണ്ട് എന്താ പറയുന്നേ? അവനെ കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പ് ഹോശാന പാടിയവൻ ഇപ്പൊ പറയുന്നത് എന്നാന്നറിയാമോ? ക്രൂശിക്ക ക്രൂശിക്ക. ഞായറാഴ്ച മനോഹരമായ ഗാനങ്ങൾ പാടുന്നവർ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ലോകത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ നമ്മളും പറയുന്നത് ക്രൂസിഫൈ ഹിം, ക്രൂസിഫൈ ഹിം. ആളുകളുടെ രൂപം പോലെയാണ് നമ്മുടെ രൂപം. പ്രിയമുള്ളവരെ, അവിടെ ചില സ്ത്രീകളുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ഞാൻ എക്സ്പ്ലെ ലൂക്കോസ് സുവിശേഷത്തിൽ ആ സ്ത്രീകളെ കുറിച്ച് വളരെ അവരുടെ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു. മറ്റൊരാളാണ് റോമൻ സെഞ്ചൂറിയൻ, കഠിനഹൃദയനായ ഒരു മനുഷ്യൻ റോമൻ സെഞ്ചൂറിയൻ. അദ്ദേഹം അനേകം ആളുകളെ, ഞാൻ പറഞ്ഞല്ലോ 30,000 പേരെ ആ നാളുകളിൽ അവിടെ ക്രൂശിച്ചിട്ടുണ്ട്. 30,000, നൂറുകണക്കിന് ആളുകളുടെ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത ഈ മനുഷ്യൻ താഴെ നിന്ന് നോക്കുമ്പോൾ അത് വിചിത്രമായ ചില കാര്യങ്ങൾ കാണുന്നു. ഒരാൾ പ്രാർത്ഥിക്കുന്നു, അതെ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അടുത്തത്, തന്നെ ഇത്ര നേരം കുറ്റം പറഞ്ഞവന് ഒരു മാനസാന്തരം ഉണ്ടായപ്പോൾ അവനോട് വിളിച്ചു പറയുന്നു, നീ എന്നോടുകൂടി പരദീസയിലിരിക്കും. അതുമാത്രമല്ല, തന്റെ അമ്മ അല്ലെങ്കിൽ ഭൂമിയിലെ തന്റെ മാതാവായിരിക്കുന്ന മറിയത്തെ അവിടെ കിടന്നുകൊണ്ട് യോഹന്നാനെ ഏൽപ്പിക്കുകയും അതെ തന്റെ തോളിൽ തല ചായ്ച്ചുകൊണ്ട് പ്രാണനെ ആത്മാ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായും ദൈവത്തിന്റെ പുത്രൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ഒരു യോഹന്നാന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. വട്ട് യു ഫീൽ? യോഹന്നാനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യോഹന്നാൻ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാന്ന നിങ്ങളുടെ ധാരണ? എന്റെ ഒരു ചിന്ത ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത്, യേശുവിനെ സ്നേഹിക്കുന്നവർ അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് അവിടേക്ക് വീണുകൊണ്ടേയിരുന്നു. ഞാൻ അങ്ങനെ യോഹന്നാനെ കാണാൻ ആഗ്രഹിക്കുന്നത്. തന്റെ പ്രിയനായ കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. തന്റെ മാർവിൽ യോഹന്നാൻ ഏറ്റവും ചെറുപ്പമായിരുന്നു. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. യേശുവിന് എല്ലാവരെയും സ്നേഹമാണ്, നിങ്ങൾക്കറിയാമോ? തന്റെ കൂടെ നടക്കുന്ന എല്ലാവരും യേശുവിന് സ്നേഹമാണ്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ് ഫിലിപ്പോസ് ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, ഫിലിപ്പോസ് പറഞ്ഞ ഒരാളെ യേശു വിളിക്കുന്നുണ്ട്. ഫിലിപ്പോസ്, തന്റെ ശിഷ്യനായ ഫിലിപ്പോസ്, അവിടെ നിന്ന് പോകാൻ നേരം പറഞ്ഞു ഫിലിപ്പോസിനെ ഇങ്ങനെ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവൻ നേരെ കർത്താവിനെ അനുഗമിച്ചു. അടുത്ത സ്റ്റെപ്പിൽ ഫിലിപ്പോസ് പറഞ്ഞു, നഥാനിയേൽ വിളിച്ചിട്ട് പറഞ്ഞു, വേ, ഈ ഫിലിപ്പോസ് ഒരു യഹൂദനായിരുന്നു, അതുകൊണ്ട് ഇനി ന്യായപ്രമാണവും പ്രവാചകന്മാരും പഠിച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും ഒക്കെ എഴുതിവനെ കണ്ടെത്തിയെന്ന്. എവിടെയാ? അവിടുന്ന് നസറത്തിൽ. അത് കഴിഞ്ഞിട്ട് ഫിലിപ്പോസിനെ കുറിച്ച് വലിയ യോഹന്നാനി മാത്രമേ എഴുതിയിട്ടുള്ളൂ. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും ഒന്നും ഫിലിപ്പോസിന്റെ വിശേഷങ്ങളൊന്നും എഴുതില്ല, പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ യേശു എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുമ്പം കർത്താവിന് ഒരാളെ പരീക്ഷിക്കാൻ ആഗ്രഹമാണ്. ദോഷങ്ങളല്ല കേട്ടോ. ആരെയാ? ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഫിലിപ്പോസേ, ഇത്രയും പേരിരിക്കുവാ, അപ്പം കൊടുക്കണ്ടേ ഇവർക്ക് ഫിലിപ്പോസിനോട്. അപ്പൊ ഫിലിപ്പോസ് ആ പടെ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് നോക്കി, കർത്താവേ എല്ലാം കൂടെ നമ്മുടെ കയ്യിലെ എല്ലാം കൂടെ തപ്പിപ്പറിക്കിയാലും 1200 പണത്തിന് അവിടെ അപ്പം വാങ്ങിക്കാൻ പറ്റുമോ? അവൻ അത്രയ്ക്കുള്ള അതൊക്കെ ഉള്ളു, വലിയ വിശ്വാസവീരനൊന്നും അല്ലായിരുന്നു. കർത്താവിനറിയും തന്നെ എന്നാ ചെയ്യാൻ പോന്നേന്ന്. ഇനി യോഹന്നാൻ 14 ഫിലിപ്പോസിന് ഒരു ചെറിയ ആഗ്രഹം, ഇത്രയൊക്കെ അവനെ കുറിച്ച് പറയുന്നുള്ളൂ. കർത്താവ് എന്നാണ് നീ പോവാ എന്നൊക്കെ പറഞ്ഞല്ലോ, എനിക്കൊറ്റ ആഗ്രഹം കൂടെ ഉള്ളൂ. എന്താ എന്താ ഫിലിപ്പോസിന്റെ ആഗ്രഹം? 2 ഏക്കർ സ്ഥലം വേണമെന്നാ? എന്തുവാ? പിതാവിനെ ഒന്ന് കാണിച്ചു തരണമേ കർത്താവേ. കർത്താവ് ഒരു എനിക്കറിയില്ല ശാസന രൂപത്തിലാണ്. എന്തോ ഫിലിപ്പോസേ, ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ട് നിനക്കെന്നെ അറിയത്തില്ലേ? സി, യേശു ഫിലിപ്പോസിനെ സ്നേഹിച്ചു. അന്തറിയോസ് വലിയ പരിപാടികളൊന്നും കാണുന്നില്ല, അന്തറിയോസിനെ സ്നേഹിച്ചു. യേശു യോഹന്നാനെ സ്നേഹിച്ചു. പൂർത്തീകരിക്കട്ടെ, യേശു യൂദാസിനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതാണ് അവന്റെ മനോഹാരിത, അതാണ് യേശുവിന്റെ ഗ്ലോറി, അതാണ് യേശുവിന്റെ ബ്യൂട്ടി. പ്രിയമുള്ളവരെ, ഇനിയും നമ്മൾ നോക്കണം. നമ്മൾ ഇനിയും ക്രൂശിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ പീലാത്തോസിന്റെ മുഖത്തേക്ക് നോക്കി ഡൗൺ ആവരുത്, ഹെരോദാവിന്റെ മുഖത്തേക്ക് നോക്കി ധ്യാനിച്ചുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് ഒരു പഠനത്തിന് വേണ്ടി പറഞ്ഞു, ക്രൗഡിനെ കണ്ടിട്ട് ഞാനും അങ്ങനെ ആവുന്നു പേടിക്കരുത്. അതെ അതെ, യോഹന്നാനെ കണ്ട് നമുക്ക് നോക്കാനുള്ളത്, പ്രിയമുള്ളവരെ, അവര് നോക്കിയില്ല അവിടെ ഉള്ളവർ. കാരണം ബൈബിൾ പറയുന്നു, അവനെ കാണുന്നവർ, നിങ്ങൾ വാക്യം ഓർക്കുന്നുണ്ടോ, മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ എല്ലാരെയൊക്കെ നമ്മളവിടെ നോക്കുകയാണല്ലോ. യേശുവിന്റെ ഭാഗമാകുമ്പോ എന്താണോ ആളുകൾ എങ്ങനെ പോകും? കാരണം അവിടെ നിന്ന് എല്ലാവരും അവന്റെ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് നോക്കാനുള്ളത് മറ്റാരുമല്ല, ചെയർമാനോടുകൂടെ വാക്യം പറയുക, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പിന്നെ അതിനെ പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെയാണ്, യേശുവിനെയാണ് നമുക്ക് നോക്കേണ്ടത്. അവൻ അതിനിന്നതിനായിരുന്നു. അവനെ കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ബിഹോൾഡ് ലുക്ക് എന്ന് പറഞ്ഞു. ലുക്ക്, എല്ലാരും വിളിച്ചു പറഞ്ഞു, ലുക്ക് ലുക്ക്, നോക്ക് നോക്ക്, എന്തുവാ? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ ഡ്യൂട്ടി എന്താന്ന് പറയാം. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ ദൈവം അവസരം തരുന്നനുസരിച്ച് പറയാം, ബിഹോൾഡ് ലുക്ക് അറ്റ് ദ ലാംബ് ഓഫ് ഗോഡ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി. യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയമുള്ളവരെ, ആ കുഞ്ഞാടിനെ കുറിച്ച് എന്തെന്നറിയോ, നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിക്കണം. ഫാനി ക്രോസ്ബി എഴുതിയ ജ്ഞാനത്തിന്റെ വരികൾ ഞാൻ പറയാം, സംഡേ ദ സിൽവർ കോഡ് വിൽ ബ്രേക്ക. ഒരു ദിവസം എന്റെ വെള്ളിച്ചരട് അറ്റുപോകും എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. ആൻഡ് ഐ നോ മോർ അസ് ഐ ഷാൾ സിംഗ്. ഇപ്പോൾ ഈ പാട്ട് പാടുന്ന പോലെ എനിക്ക് ഇവിടുന്ന് പാടാൻ കഴിയത്തില്ല. ബട്ട് ഓ ദ ജോയ് വെൻ ഐ ഷാൾ അവേക്ക്. ഞാൻ ഉണരുമ്പോൾ എന്റെ സന്തോഷം എത്ര വലുതാണ്. വിത്ത് ഇൻ ദ പാലസ് ഓഫ് ദ കിങ് ഞാൻ ഉണരുന്നത്. ഞാൻ ഇവിടെ കിടന്നാ മരിക്കുന്നെങ്കിലും എന്റെ കണ്ണ് തുറക്കുന്നത് രാജാവിന്റെ കൊട്ടാരത്തിലായിരിക്കും. ആൻഡ് ഐ ഷാൾ സീ ഹിം ഫേസ് ടു ഫേസ്. ഞാൻ അവനെ അന്ന് മുഖാമുഖം കാണും. ആൻഡ് ടെൽ ദ സ്റ്റോറി സേവ്ഡ് ബൈ ഗ്രേസ്. ഞാൻ എന്റെ കഥ പറയും, കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അടിസ്ഥാനം ഇത് തന്നെ ആയിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ധ്യാന ബുക്കിൽ, ഇവിടെ ഇരിക്കുന്ന ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എറ്റേണിറ്റി ഈസ് സിറ്റിംഗ് അറ്റ് ജീസസ് ഫീറ്റ്. ഇവിടുത്തെ എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, മുമ്പേ സൽബദർ പറഞ്ഞ പോലെ, കുറെ പൈസ കിട്ടുന്നല്ല എറ്റേണിറ്റി, കുറെ കാര്യങ്ങൾ കിട്ടുന്നല്ല എറ്റേണിറ്റി. സെല്ലു പറഞ്ഞല്ലേ, അവൻ ലോട്ടറി അടിച്ചു, അവന് സ്വർഗം കിട്ടിയെന്നാ പറയുന്നത്. എന്ത് കിട്ടി? സ്വർഗം. എറ്റേണിറ്റി എന്താന്ന് പറയാം, യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതാണ് എറ്റേണിറ്റി. ഈ സ്വർഗത്തിലെ എറ്റേണിറ്റി എന്നാന്ന് പറയാം, യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നതാണ് അവിടുത്തെ എറ്റേണിറ്റി. ഹല്ലേലൂയ. ഒരാൾ ഇങ്ങനെ അതേക്കുറിച്ച് എഴുതി, വെൻ ഐ റീച്ച് ഹെവൻ, ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്, ആദ്യത്തെ 1000 വർഷം ക്രിസ്തുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതാണ് പ്രത്യാശ, അതാണ് യഥാർത്ഥത്തിലുള്ള ഹോപ്പ് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രത്യാശ. അതുകൊണ്ടാണ് ഐസക് വാട്സ് എഴുതിയത്, വെൻ ഐ സർവേ ദ വൺഡ്രസ് ക്രോസ്. പഠിത്തമുള്ള ഒത്തിരി പേര് ഇരിപ്പുണ്ട്, നിങ്ങൾ ഒത്തിരി സർവേ നടത്തിയവരാ അല്ലേ, അല്ലേ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരൊക്കെ ഒത്തിരി എന്തുമാത്രം സർവേ നിങ്ങൾ നടത്തി അല്ലേ? കൊച്ചുപിള്ളേരുണ്ട് പ്രോജക്റ്റിൽ, എന്തുമാത്രം സർവേ നിങ്ങൾ നടത്തി. പക്ഷെ ഐസക് വാട്സ് പറയാണ്, വെൻ ഐ സർവേ ദ വൺഡ്രസ് ക്രോസ്, ഞാനൊരു സർവേ നടത്തി. അതിശയകരമായ ക്രൂശിനെ കുറിച്ച് സർവേ നടത്തിയപ്പോൾ കിട്ടിയ പ്രൊജക്ട് റിപ്പോർട്ട് എന്നാണെന്നറിയാവോ, എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ചെയ്തമെന്നെണ്ണകിയ. ഹല്ലേലൂയ. അതാണ് അതിന്റെ റിസൾട്ട്. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതാണ്. കേരളത്തിലൊരാള് ഒരിക്കലും പാട്ടുപാടി. നിങ്ങൾക്കറിയാം അദ്ദേഹം ആത്മാവിൽ പാടിയപ്പോൾ അന്യഭാഷയിൽ വേറെ ഭാഷയിലാണ് പാടിയത്. ആ പാട്ടിങ്ങനെ ആത്മാവിൽ പാടിയപ്പോൾ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എനിക്ക് പാട്ട് മലയാളത്തിൽ പാടണം, നീ എനിക്ക് മലയാളത്തിൽ അത് പറഞ്ഞിരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു കൊടുത്തു. എന്ന് പറഞ്ഞാൽ കർത്താവ് അന്യഭാഷയിൽ പുള്ളി പാടിയ പാട്ട്, ആത്മാവിൽ പാടിയ പാട്ട് മനസ്സിലാക്കാൻ വേണ്ടി മലയാളത്തിലേക്ക് എഴുതി കൊടുത്ത പാട്ടാണ് മൽപ്രിയനെ എന്നേശ നായകനെ. അതിനകത്തെ ലൈൻസ് പറയുന്നുണ്ട്, വെൺമവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ. എനിക്കായി, എനിക്ക് ആ ലൈൻസ് ആയിട്ടും എനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാൻ. പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, വരുന്നുണ്ട്, അത്ഭുതം വരുന്നുണ്ട്. നല്ല പാടുന്നേ പരിശുദ്ധാത്മാവ് പാടുന്ന ഇങ്ങനെയാണ്, എനിക്കായി എനിക്കായി മുറിവുകളേറ്റ ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി കഴുന്ന വേഴാമ്പൽ പോലെ ഞാൻ വാഞ്ചിക്കുക. ഈ കൂട്ടായ്മയിൽ എത്ര പേര് വാഞ്ചിക്കുന്നുണ്ട്? ഈ കൂട്ടായ്മയിൽ എത്ര പേര് വാഞ്ചിക്കുന്നുണ്ട്? വെള്ളത്തിനായിട്ട് കഴുന്ന വേഴാമ്പൽ പോലെ കർത്താവ് നിന്റെ പൊന്മുഖം മുത്തുവാൻ ഞാൻ വാഞ്ചിക്കുക. കർത്താവെ ക്രൂശിലെ സ്നേഹം ഞാൻ കണ്ടു. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം, എന്താണ് ക്രൂശിന്റെ സാധ്യത? ഒരു റിമൈൻഡറാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാം. ഒന്ന്, രണ്ട് ശത്രുക്കൾ ഉണ്ടായിരുന്നു, ഹേരോദാവും പീലാത്തോസും. എടുക്കണ്ട ലൂക്കോസ് 23:12, ലൂക്ക് ചാപ്റ്റർ 23:12. ഹേരോദാവ് യേശുവിനെ അങ്ങോട്ട് തട്ടി, ഗലീലക്കാരനാന്ന് പറഞ്ഞു. അന്നുവരെ ഒരു പിണക്കമായിരുന്നു, പക്ഷെ യേശു നടുക്ക് വന്നപ്പോൾ അവര് തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. ഹാലലൂയ്യ. കുടുംബജീവിതം നയിക്കുന്നവരെ, നിങ്ങളുടെ മധ്യത്തിൽ യേശു ഉണ്ടെങ്കിൽ വൈരം എന്നേക്കും അവസാനിക്കും. എന്തൊക്കെ നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ക്രൂശിന്റെ ഒന്നാമത്തെ സാധ്യത, നമ്മുടെ വൈരങ്ങൾ അവസാനിക്കും. അന്ന് ഹേരോദാവും പീലാത്തോസും സ്നേഹിതന്മാരായി തീർന്നു. രണ്ടാമത്തെ സാധ്യത, ഒരു ഭയങ്കര കലഹക്കാരനുണ്ടായിരുന്നു ബറാബാസ്, അവൻ വിടുവിക്കപ്പെട്ടു. അവൻ വിടുവിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട നാളുകളിൽ എനിക്ക് കിട്ടിയ പിക്ചർ ഇതാണ്. ബറാബാസിന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നു, യേശു അവിടെ നിൽക്കുന്നു, ചോദിക്കുന്നു, ഈ ബറാബാസായി എന്നെ വിടണോ യേശുവിനെ വിടണോ? പറഞ്ഞു, അവനെ വിട്ട് കളയുക. ഞാൻ ചോദിക്കട്ടെ, ബറാബാസ് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും കർത്താവിനെ നോക്കിയത്? ഈ വ്യക്തി മരിച്ചതുകൊണ്ട്, ഈ വ്യക്തി അതെ ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ വിടുവിക്കപ്പെട്ടു. മൂന്നാമത്തെ സാധ്യത, അതേ പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ കുറേനക്കാരനായ ശിമോൻ, സൈമൺ ദ സൈറീൻ. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ സഭയിൽ ദൈവവചനം പറയാൻ കടന്നു വന്നു. അന്ന് അദ്ദേഹം ഈ സഭയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവരാജ്യത്ത് രണ്ട് ഫേസുകളുണ്ട്. ഒന്ന്, കാനാവിലെ കല്യാണം തൊട്ട് ഗച്ചമന വരെയുള്ള ആദ്യത്തെ ഫേസ്, ഒത്തിരി ആളുകളുണ്ട് അവിടെ. രണ്ടാമത്തെ ഫേസ്, ഗച്ചമന തൊട്ട് കാൽവരി വരെ. അദ്ദേഹം ചർച്ചിനെ എൻകറേജ് ചെയ്തു, ആദ്യത്തെ ഫേസിൽ അരിപ്പനല്ലേ ദൈവം നിങ്ങളെ വിളിക്കുന്നത്, രണ്ടാമത്തെ ഫേസ് ആയിരിക്കുന്ന ഗച്ചമനതൽ കാൽവരി വരെ കർത്താവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ചോരപ്പാടുള്ള വഴിയിലൂടെ നടക്കുവാൻ കർത്താവ് നാളുകൾക്ക് മുമ്പ് ഈ സഭയെ ആക്കുവാനും ചെയ്തെങ്കിൽ, നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ പോവുക. അടുത്തതായി പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നു പെരുങ്കള്ളനായ ഒരു മനുഷ്യൻ, ആർക്കും പ്രതീക്ഷയില്ലാത്തൊരു മനുഷ്യൻ. എല്ലാവരും പറഞ്ഞു നോ ഹോപ്പ്, ഒരു ഹോപ്പുമില്ലെന്നൊരു പറഞ്ഞ ആള്, ക്രൂശിക്കപ്പെട്ടവൻ. പക്ഷെ യേശുവിനെ അവൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവൻ, കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറദീസയിലിരിക്കും. ഡി എൽ മോഡി അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, കർത്താവ് തന്റെ 33 ശുശ്രൂഷയ്ക്ക് ശേഷം ജയാളിയായി കടന്നു ചെല്ലുമ്പോൾ ദൂതന്മാരെല്ലാം നോക്കി നിൽക്കുക, എന്തുകൊണ്ടാ കർത്താവ് വരുന്നത്? നോക്കുമ്പോൾ കർത്താവ് ദൂതന്മാരോട് പറഞ്ഞു, എല്ലാവരോടും പറയുക, ഞാൻ ഒരുത്തനെ കൊണ്ട് വരുന്നുണ്ട്, നോക്ക്. നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും കള്ളനായിരുന്ന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരുത്തൻ കർത്താവിന്റെ കൈപിടിച്ച് പറദീസയിലേക്ക് കയറി. ഹാലലൂയ്യ. ഇതാണ് ദൈവസ്നേഹത്തിന്റെ നീളവും അതിന്റെ വീതിയും അതിന്റെ ആഴവും അതിന്റെ ഉയരവും. ഗ്രീപ്പാന്തക്ക പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഇവിടെ അറിയുമുള്ളവരെ പൗലോസ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നു റോമൻ സെഞ്ചൂറിയൻ, അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. സൈമൺ ദ സൈറീൻ, കാരിങ് ദ ക്രോസ്. അടുത്തൊരു പേടിത്തൊണ്ടനുണ്ടായിരുന്നു, രഹസ്യ വിശ്വാസി. ആരാന്നറിയോ? അരിമത്യക്കാരനായ ജോസഫ്. അവൻ എവിടെയോ ചർച്ചിലൊന്നും പോകുന്നില്ല, രഹസ്യമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ യേശു കർത്താവിന്റെ ക്രൂശു മരണവും തന്മൂലമുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ അവൻ ധൈര്യത്തോടെ ചെന്ന് കർത്താവിന്റെ അതെ ശരീരം ചോദിച്ച് കർത്താവിനെ അടക്കിയതായിട്ട് നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ക്രൂശിന്റെ 6 സാധ്യതകൾ ഇതാണ്. ഒന്ന്, രണ്ട് ശത്രുക്കളെ അത് മിത്രങ്ങളാക്കി. പാപിയായ ബറാബാസ് വിടുവിക്കപ്പെട്ടു. അതെ, എവിടെ നിന്നോ വന്നൊരുത്തൻ ക്രൂശ് ചുമക്കാൻ അവന്, അതെ, അവൻ അവസരം കിട്ടി. കള്ളൻ പറദീസയ്ക്ക് അർഹനായി. അതെ, റോമൻ സെഞ്ചൂറിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഭീരുവായവൻ ധീരനായി മാറി. ഇതാണ് ക്രൂശിന്റെ 6 സാധ്യതകൾ. അനേക കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയാനുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ അനേക ചോദ്യങ്ങളുണ്ടോ? ചെല്ലു പറയും, പ്രത്യേകിച്ച് ജീവനക്കാർ പറയും, ബൈബിൾ വായിച്ചിട്ട് എനിക്ക് ഒത്തിരി സംശയങ്ങളാണ്, ഒത്തിരി ഒത്തിരി ഡൗട്ട്സാണ്. തീർച്ചയായിട്ടും അതെ സഹോദരങ്ങൾ അത് ക്ലിയർ ചെയ്യും. ചെല്ലു പറയുന്ന എന്റെ ജീവിതത്തെക്കുറിച്ച് പോലും എനിക്ക് ഒത്തിരി ചോദ്യങ്ങളാണ്, എനിക്കൊരു ആൻസർ കിട്ടുന്നില്ല. എന്താ ഇങ്ങനെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ? ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രതീക്ഷിച്ചത്. പിന്നെ അനേക ചോദ്യങ്ങളുണ്ടെങ്കിൽ, ചോദ്യങ്ങളുമായിട്ട് വരുന്ന ഒരുത്തന് ദൈവം എങ്ങനെയാണ് ഉത്തരം കൊടുക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, എരിശിലേവിൽ ആരാധിക്കാൻ പോയിട്ട് ഒരു ഷണ്ണനായ മനുഷ്യൻ, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഒരുത്തൻ രഥത്തെ വരിക. അവൻ അവിടെ പോയിട്ട് ആരാധിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ആളുകളൊക്കെ പറയാറുണ്ട് ആരാധിക്കാൻ പറ്റിയില്ല, ഇറക്കി വിട്ടെന്നൊക്കെ. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ തയ്യാറല്ല. പക്ഷെ മരുഭൂമിയിൽ വരുമ്പോൾ, അവൻ ആ മരുഭൂമിയിലൂടെ വരുമ്പോൾ അവൻ ഈ ഭാഗം വായിക്കുക, ഐസയ 53. അവൻ അതായിരിക്കും മേടിച്ചത്. ആ ഭാഗം വായിക്കുകയാണ്, അറക്കാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. ഫുൾ ഡൗട്ട്സാ. ഇതാരാ, ഇതാരെ കുറിച്ചാ പറയുന്നത്? അവന്റെ താഴ്ചയിൽ അവൻ ന്യായം കിട്ടാതെ പോയി. ഒരു പിടിയില്ല. 100,000 ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ പൊങ്ങി പൊങ്ങി വന്നപ്പോൾ ഇവനെ മുന്നമേ കണ്ട കർത്താവ് ഫിലിപ്പോസിന് പറഞ്ഞു. അത് മറ്റേ ഡീക്കൺ ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, ഫിലിപ്പോസ് തേരിനോട്, ആക്ട്സ് 8 പറയുന്നു, തേരിനോട് ചേർന്ന് നടക്കുക. നടന്നപ്പോൾ ചോദ്യക്കാരന്റെ അനേക സംശയങ്ങൾ നിറഞ്ഞവൻ അവനോട് പറഞ്ഞു, നീ വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ, വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞു, ഒരുത്തം പൊരുള് തിരിച്ചു തരാതെ എങ്ങനെയാ ഗ്രഹിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്കൊന്ന്? ഞാൻ പറഞ്ഞത് ബൈബിൾ ഭയങ്കര രസകരമായിട്ട് വേണം വായിക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എവിടുന്നോ ഒരുത്തം വന്നിരുന്ന യെശയ്യാവ് വായിക്കുന്നു, വേറെ ഒരുത്തനെ ആത്മാവ് പറഞ്ഞു വിട്ടിട്ട് അവൻ തേരിലിരുന്ന് സംസാരിക്കുന്നു. എന്തായിരിക്കും ഫിലിപ്പോസ് പറഞ്ഞത്? യേശുവിന്റെ ജനനം, യേശുവിന്റെ പഠനങ്ങൾ, അതൊന്നുമല്ല. യേശു അതൊക്കെ പറഞ്ഞു കാണും, പക്ഷേ യേശുവിന്റെ ക്രൂശീകരണം വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പം ഫിലിപ്പോസ് പറഞ്ഞു, അന്നാ സ്നാനപ്പെടുന്നില്ലെന്ന് ചോദിച്ചോ? ഇല്ല. അവൻ പറഞ്ഞു, ഇതാ വെള്ളം, നമുക്ക് എനിക്ക് സ്നാനമേൽക്കാൻ എന്താ തടസ്സം? ഏത് ചർച്ച് പോകുന്നു? അവിടെ ചർച്ചൊന്നും ഇല്ല, ആഫ്രിക്ക എവിടെ ചർച്ചുള്ളതെന്ന്. അവൻ അന്നേരെ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടതും ഒരു കാര്യം സംഭവിച്ചു. ഫിലിപ്പോസ് എന്ത് ചെയ്യേ, സ്നാനം കഴിഞ്ഞതും ഫ്ലൈറ്റ് പോകുന്നോല്ല, ഫ്ലൈറ്റിൽ കയറി പോകുന്നോല്ല, എന്ത് ചെയ്തു? ഫിലിപ്പോസ് പോയി. ദൈവത്തിന്റെ ആ ഒരു കർത്താവിനെയും കർത്താവിന്റെ ക്രൂശുമരണത്തെയും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവനെ ദൈവം എങ്ങനെ തൃപ്തിപ്പെടുത്തുന്ന കണ്ടോ? 10,000 പേരുടെ മുന്നിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നവനെ അവിടുത്തെ കാര്യങ്ങൾ വിടിയിച്ചു പറഞ്ഞതേ ആഗ്രഹമുള്ള ഒരുത്തനിരിക്കുന്നു, ഒരുത്തൻ്റെ ഇരിക്കുന്നു, പോയി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ പോയി പറഞ്ഞു കൊടുത്തിട്ട് അവനെ സ്നാനപ്പെടുത്തിയിട്ട് നിങ്ങൾ ആത്മാവിൽ കാണണം. ഫിലിപ്പോസ് എങ്ങനെ പോയേ? രഥമൊന്നും വന്നില്ല, ആത്മാവ് എടുത്തോണ്ട് പോവാ അടുത്ത സ്ഥലത്ത്. കാരണം ഇതേ സന്ദേശം, ക്രൂശിന്റെ സന്ദേശം ഒത്തിരി പേര് കേട്ടിട്ടില്ല. അവിടോട്ട് ആത്മാവ് എടുത്തോണ്ട് പോകുമ്പം ഞാൻ ചോദിക്കട്ടെ, ഷണ്ണൻ ആപ്പാടെ വണ്ടടി ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളെ ഒരാൾ സ്നാനപ്പെടുത്തി, സ്നാനപ്പെടുത്തിട്ട് കയറി വരുമ്പോൾ സ്നാനാർത്ഥിയെ കാണുന്നില്ല, അല്ലെങ്കിൽ സ്നാനപ്പെടുത്തിയ ആളെ കാണുന്നില്ല, നിങ്ങൾക്ക് എന്നാ തോന്നും? എന്നാൽ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ആ ഷണ്ണനായ മനുഷ്യൻ അവൻ ഒട്ടും ഡൗൺ ആയതായിട്ട് അവിടെ പറയുന്നില്ല. അവൻ എങ്ങനെ പോയെ സന്തോഷിച്ചുകൊണ്ട് അവൻ പോകുന്നു ഞാൻ പറയാം. അവൻ അടുത്ത് എന്റെ ഒരു ചിന്ത ഞാൻ പറയാം, അവൻ രഥത്തെ ഇരുന്ന് വലിയ ഹല്ലേലൂയ്യ ഒക്കെ പാടി ആർത്ത്, അപ്പൊ രഥം ഇത് ഇവൻ എന്നെ പറ്റി, ഇത്ര നേരവും ഒരു കുഴപ്പവും ഇല്ലാതിരുന്നവൻ സന്തോഷിക്കുക. കാരണം എന്നറിയാവോ, അവൻ ഏത് ചർച്ചിൽ പോകുന്നുള്ള വിഷയമല്ല അവന്റെ, എന്നെ ആര് വചനം പഠിപ്പിക്കുന്നുള്ളതല്ല, എന്റെ വീട്ടിൽ ആര് കൂട്ടായ്മ നടത്തുന്നുള്ളതല്ല വിഷയം. ഫിലിപ്പോസ് ആരെ കുറിച്ച് പറഞ്ഞോ? ആ കർത്താവിനെ അവൻ കണ്ടുമുട്ടി, ഹല്ലേലൂയ്യ. അതുകൊണ്ട് അവൻ തുള്ളിച്ചാടി സന്തോഷിച്ച് അവൻ അവന്റെ വഴിക്ക് പോവുക. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങളൊരു പക്ഷെ അനേക കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം, നല്ലത്. പക്ഷെ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ നിങ്ങൾ ആത്മാവിൽ കണ്ടു കഴിയുമ്പോൾ, ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ, നമ്മുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം നമ്മുടെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന നർത്ഥമില്ല, നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കൾ അതെ പിൻവാങ്ങിയെന്ന് അർത്ഥമില്ല, നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തുടരുമ്പോഴും നിങ്ങൾ ആത്മാവിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ തേജസ് കണ്ടിട്ട് നിങ്ങൾ അവന്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ആ ഷണ്ണനെ പോലെ തുള്ളിച്ചാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നമ്മെ നടത്തുന്നവൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, സ്തേഫാനോസിന്, ഞാൻ ഈ ചർച്ചിൽ ഒരാളെ കല്ലെറിഞ്ഞു കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, വാട്ട് യു ഫീൽ? അവനെ കുറിച്ച് എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? സ്തേഫാനോസിനെ കല്ലെറിയ ആളുകൾ എന്നെ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭാഗമാണ് സ്തേഫാനോസിനെ കല്ലെറിയുക. നാലു ചോദിക്ക്, എനിക്കറിയില്ല സഭക്കാരോടെ നിപ്പുണ്ടോന്ന്, കാണുമായിരിക്കാം ചിലരെങ്കിലും. വലിച്ചുകൊണ്ട് പോയി സംഘത്തിന് മുമ്പിൽ കൊണ്ടുപോയി, നിലത്തൂടെ വലിച്ചുകൊണ്ട് കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് സ്തേഫാനോസിനെ എറിയാൻ തുടങ്ങുമ്പോൾ സ്തേഫാനോസ് ഇതൊന്നും അത് ഏറെ ആരെന്നെ എറിയുന്നു എത്ര കല്ല് വരുന്നെന്നുള്ളതല്ല, അവൻ അതേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവന് കിട്ടിയ ബലം എന്താന്ന് പറയാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് 10,000 പരമസുന്ദരനായവന്റെ തേജസ്സുള്ള മുഖം കണ്ടപ്പോൾ സ്തേഫാനോസ് എല്ലാം മറന്നുപോയി. അവൻ വിളിച്ചു പറഞ്ഞു, അവനോർത്ത് അത് ചർച്ചാണെന്ന്. അവനോർത്ത് കൊല്ലാൻ വരുന്നവരെ ഒന്നും അവൻ അവന്റെ ജീവനെ കുറിച്ച് അവൻ ചിന്തിച്ചില്ല. എറിയുന്ന കല്ലുകളെ അവൻ ഭയപ്പെട്ടില്ല. അവൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ തന്റെ ക്രിസ്തുവിന്റെ മാതൃക പ്രകാരം മുട്ടുകുത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അവസാനത്തെ ആഗ്രഹം, എന്നെ എറിയുന്നവർക്ക് ആ പാപം കണക്കിടരുതേ. ഹാലലൂയ്യ. പ്രിയമുള്ളവരെ, യേശു പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. എബ്രായ ലേഖനത്തിൽ എന്താ വായിക്കുന്നത്? യേശു പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എനിക്കറിയില്ല, തിയോളജിക്കലി ഞാൻ അതിനെ, പക്ഷെ ഒരാള് അത് ദൈവവചനം പറഞ്ഞപ്പോൾ ഞാൻ ആത്മാവിൽ ഞാൻ ബലപ്പെട്ടു. കാരണം യേശു പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുമായിരുന്നു. പക്ഷെ ആദ്യത്തെ രക്തസാക്ഷി അവൻ കർത്താവിന്റെ അടുക്കലേക്ക് കയറി ചെന്നപ്പോൾ അവനോടുള്ള സ്നേഹം മൂലം അവനോട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സ്തേഫാനോസ് നീ വരിക, നിന്റെ പിന്നാലെ അനേകർ 7 കോടി ആളുകൾ തന്നെ ഇപ്പോൾ ചെന്നു കഴിഞ്ഞു, തങ്ങളുടെ ജീവനെ സമർപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. തന്റെ ആണിപ്പാടുള്ള കരങ്ങളാൽ അവൻ സ്തേഫാനോസിനെ ആശ്ലേഷിച്ച് അതൊരു മനോഹര കൂട്ടായ്മയായി അതിന്ന് നിത്യതയിൽ തുടരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനെ കാണുന്നതാണ് ഏറ്റവും വലിയ ഗ്ലോറി. എമ്മാവസിലെ ശിഷ്യന്മാർ ഏറ്റവും ഡൗൺ ആയിരുന്നെങ്കിലും അവന്റെ വായിൽ നിന്നുള്ള തേജസ്സുള്ള വചനം കേട്ടപ്പോൾ അവരെല്ലാം മറന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലെ, നീ ഒരുപക്ഷെ 100 കണക്കിന് ചിന്തകളുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പിശാചനെ അടിക്കുന്നു, അല്ലെ ആളുകൾ എന്നെ എതിർക്കുന്നു, എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റുന്നില്ല, സുവിശേഷം പറയാൻ പറ്റുന്നില്ല, എനിക്ക് ആത്മീയമായിട്ട് അടുത്ത ലെവലിൽ പൊങ്ങാൻ സാധിക്കുന്നില്ല, എനിക്കെതിരെ ശത്രുക്കൾ കടന്നു വരുന്നു. ഒരുപക്ഷെ നിങ്ങൾ പാപം നിങ്ങളെ വീണ്ടും വീണ്ടും ഇടിച്ചു പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരു കാര്യം നോക്കി നിങ്ങൾ ധൈര്യം പ്രാപിക്കുക. കർത്താവിന്റെ ക്രൂശിനെ നോക്കിയിട്ട് കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പേ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ബോയ്സ് കുട്ടികളെ പേടിക്കണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹാലലൂയ. ഇത് പറഞ്ഞച്ചാ പോകുന്നത്. പ്രിയമുള്ളവർ, എനിക്ക് നിങ്ങൾക്കൊരു യുദ്ധമുണ്ട്. ഞാനും നിങ്ങളിരിക്കുന്ന ഓരോരുത്തരും ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഒരു യുദ്ധക്കളത്തിലാണ്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തി വരുത്തുന്നതുമായ കർത്താവ് വാക്യവിനോട് ചേർന്ന് പറ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജീവോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കിയതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും ഞാനല്ല, കർത്താവ് തന്നെ വിളിക്കുകയാണ്. നീ ഇനി അവിടെ അടങ്ങിയിരിക്കരുത്. നീ അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് പറയണം, എന്റെ കർത്താവ് പാളയത്തിന് പുറത്ത് എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, ഞാനും പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ഞാൻ ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ ആരൊക്കെ ഡൗൺ ആയോ? എമ്മാവസ് ശിഷ്യന്മാർ ഡൗൺ ആയി, കർത്താവ് കൂടെ ചെന്ന് അവനെ ബലപ്പെടുത്തി. ഷണ്ണൻ അനേക സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഫിലിപ്പോസിനെ അയച്ച് അവനോട് ക്രൂശിന്റെ വചനം പറഞ്ഞു. സ്തേഫാനോസ് ഒരുപക്ഷെ അതെ, അവൻ ആ കഷ്ടങ്ങളുടെ മധ്യത്തിൽ കർത്താവ് സ്വർഗീയ ദർശനങ്ങളെ കൊടുത്ത് അവനെ ഇരുകരങ്ങളും നീട്ടി അവനെ സ്വീകരിച്ചു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ജീവിക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും അത്ര സൂപ്പർ നാച്ചുറൽ ഹീറോസ് ഒന്നുമല്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ, പച്ചയായ മനുഷ്യരാ. കർത്താവിനെല്ലാം അറിയാം, കർത്താവിനെല്ലാം അറിയാം. പക്ഷേ അവൻ മരിക്കുക മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ ഹോപ്പ് എന്താണെന്നറിയാമോ? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവന. ഹാലലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും നിങ്ങൾ ഈ വാക്യം പറയണം, യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഹാലലൂയ. ബിക്കോസ് ഐ ലിവ് യു വിൽ ഓൾസോ ലിവ്. എന്തുമായിക്കോട്ടെ പറയുള്ളൂ, നമ്മൾ ധൈര്യത്തോടെ പറയണം. പാപത്തിന്റെ പ്രലോഭനങ്ങളോ പൈശാചിക ബന്ധനങ്ങളോ മറ്റെന്തുമായിക്കോട്ടെ, നമ്മൾ ധൈര്യത്തോടെ പറയണം, ബിക്കോസ് യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഒരുപക്ഷെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക, കർത്താവിന്റെ ഒരു താമസമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവശ്വാസം നമ്മുടെ മൂക്കിൽ നിന്ന് പോകും. നോ ഡൗട്ട്, കർത്താവ് വന്നാൽ നാം തേജസ്സോടെ രൂപാന്തരം പ്രാപിക്കും. ഒരുപക്ഷെ എന്നെ ദൈവം വേഗം വിളിക്കുകയാണെങ്കിൽ എന്റെ ശ്വാസം നിമിഷം കൊണ്ട് പറന്നുപോകും. എവിടെ ഇരിക്കുന്ന എല്ലാവരും, നിങ്ങൾ ഇതിനൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് മൂക്കിലെ ശ്വാസം പറന്നങ്ങ് പോവും. പക്ഷെ അവിടെ നാം നിരാശപ്പെടണ്ട. അഗസ്റ്റസും ടോപ്ലേഡി ഇങ്ങനെ പാടി, വൈ ലെ ഡ്രോ ദിസ് സ്പ്ലിറ്റിംഗ് ബ്രത്ത്, വെൻ മൈ ഐലിഡ്സ് ആർ ക്ലോസ് ഇൻ ഡെത്ത്, വെൻ ഐ സോ ടു ദ വേൾഡ്സ് അൺനോൺ ആൻഡ് സീ ദി ഓൺ ദ ജഡ്ജ്മെന്റ് ത്രോൺ, റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് ഫോർ മീ, ലെറ്റ് മീ ഹൈഡ് മൈ സെൽഫ് ഇൻ ദി. എന്നിലോടുന്ന ഈ ശ്വാസം വിട്ട് എന്റെ കണ്ണും അങ്ങ് നേരൂ. സ്വർലോക ഭാഗ്യം ചേർന്ന് നിന്നെ ഞാൻ കാണുമ്പോഴും ഞാൻ പാടും, പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ഹാലലൂയ. എത്ര വലിയ കൊടുങ്കാറ്റടിച്ച് ആഞ്ഞടിച്ചാലും എത്ര വലിയ എന്തുമാത്രം കാര്യങ്ങൾ വന്നാലും നിങ്ങൾ പറയണം, യുഗങ്ങളുടെ പാറയായ കർത്താവേ, നിന്റെ പിളക്കപ്പെട്ട ആ മാർവിൽ ഞാൻ മറഞ്ഞിരിക്കട്ടെ. പെളുന്നൊരു പാറേ, നിന്നിൽ ഞാൻ മറയട്ടെ. തുറന്ന നിന്റെ ചങ്കിലെ രക്തവും ജലവും എന്റെ പാപം നീക്കി എന്നെ ശുദ്ധീകരിക്കട്ടെ. നമ്മൾ ഒന്നും കൊണ്ടു ചെല്ലല്ലേ കേട്ടോ. നത്തിങ് ഇൻ മൈ ഹാൻഡ്സ് ഐ ബ്രിങ്, ഓൺലി ടു ദ ക്രോസ് ഐ ക്ലിങ്. ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കർത്താവെ, നിന്റെ ക്രൂശിൽ ഞാൻ ചേർന്നിരിക്കുന്നു, നിന്റെ ക്രൂശിൽ ഞാൻ ചേർന്നിരിക്കുന്നു എന്ന് ഓരോ ദിവസം നമ്മൾ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ മറന്നു പോകരുത്, നിങ്ങളുടെ പ്രിയനായ കർത്താവ് ഈ ഭൂമിയിൽ ഗെത്സെമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചവനാ. ഹല്ലേലൂയ. അവന് നിങ്ങളെ മനസ്സിലാകും, അവന് നിങ്ങളുടെ സ്ട്രഗിൾസ് അറിയാം, അവന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥനയിൽ ജയമെടുത്താലും, പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുപക്ഷെ തളരുന്ന അനുഭവം തോന്നിയാലും, നിങ്ങളെ കർത്താവ് ഒരു പേര് വിളിക്കും, സോങ് ഓഫ് സോളമൻ ഒരു പേര് വിളിക്കും. ഉദ്യാന നിവാസിനിയെ, വൺ വി സ്റ്റേസ് ഇൻ ദ ഗാർഡൻ, ഉദ്യാന നിവാസിനിയെ, സഖിമാർന്നിന്റെ സ്വരം കേൾക്കുന്നു, അതെന്നെയും കേൾപ്പിക്കണമേ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പറയുമുള്ളവരെ, കർത്താവെ, ഐ ഹിയർ മൈ മോക്കിംഗ് വോയിസ്, എന്റെ വോയിസ് അവിടെ കേൾക്കുക. ഐ ഹിയർ, ഐ സോ മൈ ഫേസ് എമംഗ് ദ ക്രൗഡ്, ബട്ട് സ്റ്റിൽ, ഒരുപക്ഷെ വിശ്വാസിൽ വന്ന ശേഷം ആയിരക്കണക്കിന് പ്രാവശ്യം, പതിനായിരക്കണക്കിന് പ്രാവശ്യം ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടാകും. ഒരുപക്ഷെ ദൈവത്തോട് പറഞ്ഞ പ്രോമിസസ് ഒന്നും നിറവേറ്റി കാണത്തില്ല. ഇന്ന് ഈ പകൽ കർത്താവിന്റെ ക്രൂശിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കടന്നുപോയ വില്ലേജിലെ 150 ഏക്കർ സ്ഥലം ഒരാൾ അന്യായമായി കൈവശം വെച്ചിരിക്കുന്നു. അവർക്കൊരു സെന്റ് സ്ഥലം പോലുമില്ല. അവരുടെ സ്ഥലങ്ങൾ മുഴുവൻ ആളുകൾ തട്ടിയെടുത്തു. ഒന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വരിക, ഇവർക്ക് ആ സ്ഥലം തിരിച്ചു കിട്ടിയല്ലേ സാരമില്ല, ദേ ആർ ഗോയിങ് ടു സീ ദർ സേവിയർ. ഹല്ലേലൂയ. അവരുടെ പ്രിയനായ കർത്താവിനെ അവർ കാണുമ്പോൾ, വാട്ട് ഇസ് യൂസ് ഓഫ് ഓൾ ദ എർത്ത്ലി തിങ്സ്, ഈ സ്ഥലവും ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്തു പ്രയോജനം? പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, എന്റെയും നിങ്ങളുടെയും പ്രത്യാശ ഇതാണ്. ബൈബിളിലെ വാക്യമുണ്ട്, ദേ ഷാൽ സീ ഹിസ് ഫേസ്, അവർ അവന്റെ മുഖം കാണും, അവർ അവന്റെ മുഖം കാണും. അന്ന് അവന്റെ മുഖം നോക്കിയവർ അവർ മുഖം തിരിച്ചു കളഞ്ഞെങ്കിൽ, നമ്മള് അന്ന് അവന്റെ മുഖം കാണും. ഈ കർത്താവിനെ വഹിക്കുവാൻ, ഈ കർത്താവിനെ സ്നേഹിപ്പാൻ, ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ അവന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ, നിങ്ങൾ കാണുന്നിടത്തെല്ലാം ഒരു കാര്യം വിളിച്ചു പറയും, ബിഹോൾഡ് ദ ലാംബ്. നിങ്ങൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ വിളിച്ചു പറയും, ബിഹോൾഡ് ദ ലാംബ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. നിങ്ങളുടെ ഓഫീസിൽ പറയും, ഗ്രാമങ്ങളിൽ പറയും, നിങ്ങളായിരിക്കുന്ന എല്ലായിടത്തും നിങ്ങൾക്ക് അതേ പറയാൻ സാധിക്കത്തുള്ളൂ, ബിഹോൾഡ് ദ ലാംബ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. കഴിഞ്ഞ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുക, ഞാൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി, അദ്ദേഹം യേശുവിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി, ഐ സീ ദ ഗ്ലോറി ഓഫ് ജീസസ്. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രസംഗമൊക്കെ കേട്ടു, ഒത്തിരി ഒത്തിരി കാര്യങ്ങളും പോയിന്റ്സ് ഒക്കെ കേട്ടു, പക്ഷേ ആ വ്യക്തിയുടെ മുഖം എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ഹി ഈസ് കണ്ടിന്യൂസ്ലി സ്പീക്കിംഗ് അബൌട്ട് ജീസസ്, 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 ജീസസ്. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ ജീവിതം. പാട്ടുകളും പ്രാർത്ഥനകളും, അതെ, ഒരുപക്ഷെ നമ്മുടെ പ്രതികൂലങ്ങളിൽ ഒരുപക്ഷെ നിന്നുപോയ റിച്ചാർഡ് ഉംബ്രാണ്ട് എന്ന് പറയുന്ന ആ മനുഷ്യനെ ജയിലിലിട്ടപ്പോൾ, അദ്ദേഹത്തിന് ബൈബിൾ നന്നായിട്ട് അറിയാമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് റൊമാനിയൻ ജയിലിൽ കിടന്നപ്പോൾ അവർ ചെയ്തതെന്നറിയോ, മറന്നു പോകാനുള്ള മരുന്നുകൾ കൊടുത്തു. അദ്ദേഹം അത് കഴിക്കേണ്ടി വന്നു, കാരണം അവർ ബലമായിട്ടാണ്. 14 ജയിലിൽ കിടന്നു. അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാ ബൈബിൾ വാക്യങ്ങളും മറന്നുപോയി. വീണ്ടും ശക്തമായ ഫിലോസഫികളും കാര്യങ്ങളും എല്ലാം കടന്നു വന്ന് പ്രേംവാശിങ്ങ, അദ്ദേഹം പറഞ്ഞു, ഐ ഫോർഗോട്ട് ഓൾ ദ സോങ്സ്, ഞാൻ എല്ലാം മറന്നുപോയി. അവസാനം അദ്ദേഹം പറഞ്ഞു, യേശുവ അനി ഒഹദേ ഒക്ത, യേശുവ അനി ഒഹദ ഒക്ത, ജീസസ് ഐ ലവ് യു. അദ്ദേഹം പറഞ്ഞത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ജീസസ് ഐ ലവ് യു. വീട് ചേർന്നവരോട് പറയാണ്, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ എന്റെ ഹൃദയത്തിന്റെ ശബ്ദം തിട്ടിക്കുന്നുള്ള ഹൃദയമിടിപ്പ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്റെ ഹൃദയമിടിപ്പുകൾ ഓരോന്നും വിളിച്ചു പറഞ്ഞു, ജീസസ് ഐ ലവ് യു, ജീസസ്, ഐ ലവ് യു. നിങ്ങൾക്കൊരുപക്ഷെ അനേക കാര്യങ്ങൾ തിയോളജിക്കലി ഒന്നും നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ ഒരു കാര്യം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നാളുകൾ കഴിയും തോറും ദർമ്മേഷ്പൻ ഇൻക്രീസിംഗ് ലവ് ഫോർ ജീസസ്, യേശുവിനോടുള്ള ആഴമേറിയ സ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. സൺബർ നമ്മളെ ഏൽപ്പിച്ചതുപോലെ വിഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചേക്കാം, അതിനെ പകൽക്കാലം നീക്കി കളഞ്ഞുകൊണ്ട് ലെറ്റ് അസ് ലുക്ക് അൺടു ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. കർത്താവെ, എന്നെ മനസ്സിലാക്കുവാൻ, എന്നെ സ്നേഹിപ്പാൻ വേറെ ആർക്കും ഈ ലോകത്തിൽ കഴിയത്തില്ല, സഭയ്ക്ക് കഴിയത്തില്ല, ദൈവദാസന്മാർക്കോ കൂട്ടുസഹോദരങ്ങൾക്കോ കഴിയത്തില്ല. എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രം, അതെന്റെ കർത്താവായ യേശു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിനെ ആദ്യ നാളുകളിൽ കണ്ടുമുട്ടിയപ്പോൾ വാട്ട്സ് എ റീസൺ? ആ ഒരു കാരണം നമുക്ക് പറയാനില്ല. ഇറ്റ്സ് ഓൺലി ജീസസ്. അവൻ നമ്മളെ തേടി വന്നു, അവൻ നമ്മളെ സ്നേഹിച്ചു. ഈ ജീവന്റെ വചനങ്ങളെ ഓരോ നാളുകളിലും കേൾപ്പിച്ച് ഇടയനാടുകളെ നടത്തുന്നത് പോലെ ദൈവം നമ്മെ ഓരോ നാളും നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അവസാന ശ്വാസം പോകുമ്പോഴും നമുക്ക് പറയാൻ സാധിക്കണം, ജീസസ് ജീസസ്. കൗൺസൻ സെന്റർ പറഞ്ഞ ഹൗളി വൺ പാഷൻ, ജീസസ് ജീസസ് ഒള്ളി. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. ഒരു പക്ഷേ ആദ്യം യേശുവിനെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു, ജീസസ് യു ആർ മൈ എവരിതിങ്. പക്ഷെ ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, സഭാജനങ്ങളുണ്ട്, ഒരുപക്ഷെ മിനിസ്ട്രി ഉണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, അനേക കാര്യങ്ങൾ വന്നപ്പോൾ എവിടെയോ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്, എവിടെയൊക്കെയോ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്, ജീസസ് ഐ ലവ് യു എന്ന് ഹൃദയപൂർവ്വം പറയാൻ സാധിക്കുന്നില്ലേ? തുടങ്ങിയത് എവിടെയാണ്? ക്രൂശിന്റെ ചുവട്ടിലല്ലേ? കം ബാക്ക് ദേർ. ഒന്നും കൊണ്ടുവരരുത്. നത്തിങ് ഇൻ മൈ ഹാൻഡ്സ് ഐ ബ്രിംഗ്, ഓൺലി ടു ദൈ ക്രോസ് ഐ ക്ലിംഗ്. കർത്താവേ, നിന്റെ മുഖം കാണുന്ന ഒരു ദിവസമുണ്ട് എനിക്ക്, നിന്റെ മുഖം കാണുന്ന ഒരു ദിവസമുണ്ട് എനിക്ക്. അതാണ് എന്റെ ഏക പ്രത്യാശ. ഐ വാണ്ട് ടു ബി വിത്ത് ജീസസ്. ഐ വാണ്ട് ടു ടോക്ക് ടു ഹിം. ഐ വാണ്ട് ടു എൻജോയ് ദ ഗ്ലോറി. യോഹന്നാനെ പോലെ ഐ വാണ്ട് ടു ലീൻ അറ്റ് ദ ബോസം ഓഫ് ജീസസ് ഫോർ എവർ ആൻഡ് എവർ.
ശ്രമിക്കുമൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ